ജാനിയുടെ സ്വന്തം കാഷി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നാട്ടിലെത്തിയതും ആദ്യം തന്നെ കാശി കോളേജിലേക്ക് പോയി. റിസൈൻ ചെയ്യുന്ന കാര്യം അവൻ ലാലിനോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോഴാണ് സിദ്ധു കാശിയും കൊണ്ട് ആന്റണിയുടെ അടുത്തേക്ക് പോയത്. ആന്റണിയോടുള്ള നീരസം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അയാൾ അടുത്തേക്ക് വന്ന് കൈത്തന്ന് സോറി പറഞ്ഞപ്പോൾ കാശി ദേഷ്യമെല്ലാം മറന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് തിരിച്ച് സംസാരിച്ചു. എല്ലാവരും ഉച്ചക്ക് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ശേഖരൻ കാശിയെ അടുത്ത ചെയറിലിരുത്തി. അവനൊപ്പം ജാനകിയും ഇരുന്നു. ലക്ഷ്മി നല്ല ഉഗ്രൻ സദ്യ ഉണ്ടാക്കിയിരുന്നു. തൂഷനിരയിൽ അവരെല്ലാവർക്കും സദ്യ വിളമ്പി. ശേഖരൻ അവരെ അയാളുടെ വലതുവശത്തെ കസേരയിൽ കൈപ്പിടിച്ചിരുത്തി. അയാൾ പപ്പടവും കറിയും കൂട്ടി ഉരുട്ടിയ ഉരുള കാശിക്ക് വായിൽ ആദ്യമായി വെച്ചുകൊടുത്തു. വീട്ടിലെത്തി അച്ഛൻ പറിച്ചുകളഞ്ഞ ഇരിപ്പിടത്തിലിരുന്ന് അച്ഛൻ വാരിത്തരുന്ന് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് ശേഖരനോട് അവൻ പറഞ്ഞിരുന്നു. ശേഖരൻ ജാനികക്കും ബാക്കിയുള്ളവർക്കും ആഹാരം വാരിക്കൊടുത്തു. കാശി തൂഷനിലയിലെ ചോറുകറികൾ കൂട്ടിയുരുട്ടി സ്വയം കഴിക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ തന്റെ ഗണപതിയായ ജാനിക്ക് ആദ്യം നൽകി. അത് പണ്ടേ അവരുടെ ശീലമായിരുന്നു. അതിനുശേഷം അവൻ അച്ഛനമ്മയ്ക്കും വാരിക്കൊടുത്തു. ഇരട്ടകൾ പിന്നെ അവനിൽ നിന്ന് ഉരുള ചോദിച്ചു വാങ്ങി കഴിച്ചു. ഓ, ഇപ്പയാ ചമാധാനായത് കാശിപ്പ. അപ്പു ശേഖരന്റെ മടിയിരുന്നു.
അതോ, ഒന്ന് അപ്പച്ച സന്തോഷം വന്ന് നല്ല ശരിയാ. പിന്നെ കാശിപ്പ ഇവിടെ ഇരുന്നപ്പോ കൊച്ചോൾക്ക് ദൂരെ ആയിരിക്കാൻ സ്ഥലം കിട്ടിയേ.
മഹി വാരിക്കൊടുക്കുന്ന കഴിക്കുന്ന അവളും തിരിഞ്ഞ് കൊഞ്ഞനം കുത്തിയപ്പോൾ അവിടെ ആകെ കൂട്ടിച്ചിരിയായി. ശേഖരൻ അപ്പുവിനെ ഇറുകെ പിടിച്ച് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. കാശിയുടെയും വീട്ടുകാരുടെയും ഓരോ നിമിഷവും സന്തോഷകരമാവുകയായിരുന്നു. പരീക്ഷയുടെ തിരക്കിലായിരുന്നു ജാനിയും ശ്രീയും. ഇതിനിടയിൽ ഇരട്ടകളെ കൊണ്ട് ലീവെടുപ്പിച്ച് ശേഖരനും ഗോവിന്ദനും ലക്ഷ്മിയും മരുമക്കളും തകൃതിയായി പെണ്ണുകാണാൻ പോകാൻ തുടങ്ങി. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ആവശ്യം പെൺകുട്ടികൾ ഇരട്ടകളാവണമെന്നായിരുന്നു.
എവിടെ പോയി കണ്ടെത്തു ശേഖരേട്ട ഇനി ഇവരെ പോലുള്ള ഇരട്ടകള്?
ലക്ഷ്മി കാറിൽ നിറങ്ങുമ്പോൾ ശേഖരനോട് ചോദിച്ചു.
ഇതിപ്പോ എത്രാമത്തെ കുട്ടികളെയാ പോയി കാണുന്നത്? ആരോടെങ്കിലും പ്രണയമുണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. ഒരുപോലെയുള്ള കുട്ടികളെ കണ്ടാലും അവർക്ക് മനസ്സിന് പിടിക്കുന്നില്ല.
ശേഖരൻ പൂമുഖത്തേ കയറുമ്പോൾ പറഞ്ഞു. സത്യം സൂര്യയും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി.
ഹലോ, എന്താ ഈ പെണ്ണുകാണൽ ചടങ്ങൊക്കെ? ഇതെങ്കിലും ഉറപ്പിക്കാവോ?
കാശി അവരുടെ റൂമിലേക്ക് ആയിക്കൊണ്ട് ചോദിച്ചു.
ഒരുത്തിയായി മനസ്സിലേക്ക് പിടിക്കുന്നില്ല കാശി,
സത്യ പറഞ്ഞു. സൂര്യ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു.
അതെന്താടാ?
ദാ ഇരട്ടകളൊക്കെ തന്നെ, പക്ഷെ ഞങ്ങളുടെ അത്ര സാമ്യമില്ല, സത്യ വിഷമത്തോടെ പറഞ്ഞു.
ബെസ്റ്റ് എന്റെ അളിയ, ഇവർ തന്നെ മനസ്സിലാവാതെ മനുഷ്യന്മാർ വട്ടുപിടിച്ച് നടക്കുകയാണ്. അപ്പോഴാ കെട്ടാൻ പോകുന്ന ചേച്ചിമാരും അതുപോലെ വേണമെന്ന് വാശി പിടിക്കുന്നത്.
സച്ചി സൂര്യക്ക് അരികിൽ കിടന്നുകൊണ്ട് പറഞ്ഞു.
ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛനാണെങ്കിൽ എല്ലാവരുടെയും വിവാഹം ഒപ്പം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
കാശി അവരോട് രണ്ടാളോടും പറഞ്ഞു. സൂര്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി.
ഇവനെന്തു പറ്റി?
എടാ, കുറച്ചു ദിവസമായിട്ട് അവനെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നിത്യ ഡോക്ടറെ കാണുമ്പോൾ ആശാന് ചെറിയൊരു ഇളക്കമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അത്രയൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ്. അച്ഛനില്ല, അമ്മയും രണ്ട് പെൺകുട്ടികളുമാണ്. അവൾ ഡോക്ടറും അവളുടെ അനിയത്തി ബാംഗ്ലൂരുമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ അമ്മ അവരെ പഠിപ്പിച്ചതൊക്കെ. അനിയത്തി ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ രണ്ടാൾക്കും ജോലി കിട്ടിയിട്ട്.
നിനക്കിതൊക്കെ എങ്ങനെ അറിയാം സത്യ? അവൻ തന്നെ പറഞ്ഞെന്നാണ്. ആ കുട്ടിക്ക് എങ്ങനെ, അവനിഷ്ടമാണോ?
ഏയ്, അതിനങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ വെച്ച് നേരി കാണുമ്പോഴൊക്കെ അവർ സംസാരിക്കാറുണ്ട്.
നാളെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയാലോ സച്ചി?
കാശി സച്ചിയോട് പുരികമ്പൊക്കി ചോദിച്ചു.
ആളെയും വിളിച്ചാൽ മതി, ഞാൻ വരാം. നാളെ മാത്സ് എക്സാമാണ്. എന്നാ നീ വരണ്ട, ക്ലാസ് ടെസ്റ്റാണ് സാവോ. ഞാൻ വരും.
അവൻ പുറത്തേക്ക് ഓടി. പിറ്റേ ദിവസം സൂര്യ അവന്റെ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കുമ്പോഴായിരുന്നു നിത്യ ഡോർ തുറന്ന് അങ്ങോട്ട് വന്നത്. പതിവിലും സുന്ദരിയായി സാരി ഉടുത്താണ് അവൾ വന്നിരുന്നത്. സച്ചി സൂര്യയുടെ മുമ്പിൽ ചെയറിലിരുന്നു. അവളെ കണ്ടതും സൂര്യയുടെ മുഖം പൊടുന്നതിനെ തിളങ്ങിയത് സച്ചി ശ്രദ്ധിച്ചു. ഇന്നെന്താ സാരിയൊക്കെ എടുത്തിട്ട്? സൂര്യ അവളെ നോക്കി മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു.
ഇന്നെന്റെ പിറന്നാളാണ് ഡോക്ടറെ.
അവൾ കയ്യിലുള്ള ഇലച്ചീന്തിലുള്ള ചന്ദനം അവന് നേരെ നീട്ടി. സൂര്യ ചന്ദനമെടുത്ത് നെറ്റിയിൽ തൊട്ടു. സച്ചിയെ കണ്ട് അവൾ ചോദിച്ചു.
അതൊരു കുഴിമടിയനാണ്, സ്കൂളിൽ പോകാൻ മടിയായതുകൊണ്ട് ഞാനുകൊണ്ട് ഹോസ്പിറ്റലിലേക്കെന്ന് പറഞ്ഞ് കൂടെ കൂടിയതാ.
സൂര്യ പെണ്ണ് കയ്യിലിട്ട് കറക്കിക്കൊണ്ട് അവനെ നോക്കി കളിയാക്കി പറഞ്ഞു.
എനിക്ക് പനിയായതുകൊണ്ടാ ചേച്ചി, ഇല്ല ഞാൻ സ്കൂളിൽ പോയേനെ.
നിത്യ സച്ചിയോട് പുഞ്ചിരിച്ചു. അവൾ അവനോട് വിശേഷങ്ങൾ ചോദിച്ച് ചേറിലിരുന്നു. അവർ സംസാരിക്കുമ്പോൾ സൂര്യയുടെ കണ്ണുകൾ അവളെ തേടി വരുന്ന കണ്ട് സച്ചി ചിരിയടക്കാൻ പാടുവിട്ടു.
ചേച്ചിക്ക് ലവർ ഉണ്ടോ?
അവന്റെ ആ ചോദ്യം സൂര്യയുടെ മുഖത്തെ ചിരിമായാൻ കാരണമായി.
എനിക്ക് പ്രണയമൊന്നുമില്ല. പ്രണയിക്കുന്നില്ലെങ്കിൽ കെട്ടുന്ന ആളെ പ്രണയിക്കും.
എന്നാ പിന്നെ ഒരേ പ്രൊഫഷനുള്ള ആൾ വിവാഹം കഴിച്ചൂടെ? എന്താ സൂര്യയുടെ തീരുമാനം?
സച്ചിയുടെ ചോദ്യം കേട്ടതും സൂര്യയുടെ മേലും തരിച്ചു.
അല്ല, നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ, ഒന്നിച്ചൊരു ജീവിതമായി കൂടെയെന്ന്. ചേച്ചിയുടെ ചുറ്റുപാടൊക്കെ നല്ലപോലെ അറിയുന്ന ആളല്ലേ, കൂടെ കൂട്ടിക്കൂടെ. നല്ല ചേച്ചിയാ, എനിക്കിഷ്ടമായി. സച്ചി അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ദൈവമേ, ബോംബെറിഞ്ഞാണല്ലോ കുരുട്ട പുറത്തേക്ക് പോയത്. മുഖം താഴ്ത്തിയിരിക്കുന്ന നിത്യയെ ടെൻഷനോടെ നോക്കിക്കൊണ്ട് സൂര്യ മനസ്സിൽ പറഞ്ഞു, നിത്യ ഡോക്ടറെ അവൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ, ഞാൻ കാര്യമാക്കാതെ അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചേച്ചി, ഈ സൂര്യയുടെ നുണ പറയാ, ഇങ്ങേർക്ക് നിങ്ങളോട് ഉള്ളിൽ ഇഷ്ടമുണ്ട്, നിങ്ങളൊന്ന് സമ്മതിക്കുക ചേച്ചി. സച്ചി ഡോർ വീണ്ടും തുറന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നോടി. അത് കേട്ടതും സൂര്യൻ നിത്യയും ഒരുപോലെ ചേറിലും ചാടി എഴുന്നേറ്റു. സൂര്യ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വരാന്തയിലൂടെ ഓടുന്ന അവനെ വിളിച്ചു. നിത്യ തലതാഴ്ത്തി വെളിയിലേക്ക് പോകാൻ വേണ്ടി ഡോറിനടുത്തേക്ക് വന്നു. സോറി നിത്യ, സാരില്ല നിത്യ, എനിക്ക്. സൂര്യ അവളോട് പറയാൻ തുടങ്ങിയതും, നിത്യ ഡോക്ടർ നാളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടല്ലേ. മറ്റൊരു ഡോക്ടർ അങ്ങോട്ട് വന്ന് ചോദിച്ചു, നിത്യ ശരിയാണ് തലയാട്ടിയപ്പോൾ സൂര്യയുടെ നെഞ്ചിൽ തീയാളി. അവനോട് യാത്ര പറഞ്ഞ് അവൾ അകന്നു പോകുമ്പോൾ സൂര്യയുടെ നെഞ്ച് വിങ്ങി. അവൻ ദേഷ്യത്തോടെ സ്റ്റെതസ്കോപ്പ് കൊണ്ട് സ്വയം കയ്യിലേക്ക് അടിക്കുന്ന കണ്ട് കാശിയും സത്യം സച്ചിയും മറഞ്ഞെന്ന് ചിരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം പെണ്ണ് കാണാൻ പോകുമ്പോൾ സൂര്യ നിശബ്ദനായിരുന്നു. പെൺകുട്ടിയുടെ വീട് പതിവിലും കാണുന്ന വലിയ വീടൊന്നും അല്ലായിരുന്നു, ഓടും ഓരയും ചേർന്നൊരുക്കിയ വീടായിരുന്നു. മുറ്റമൊക്കെ ചാണകമെഴുകി ചെറിയൊരു തുളസി തറയുള്ള വൃത്തിയോടെയുള്ള കൊച്ചു വീട്. ഉമ്മറത്താണ് എല്ലാവരും ഇരുന്നത്. സൂര്യ എല്ലാവരെയും നോക്കുമ്പോൾ അവരെല്ലാം ഭയങ്കര സംസാരത്തിലാണ്. അവന്റെ മനസ്സിൽ നിറയെ നിത്യയായിരുന്നു. പെൺകുട്ടിയെ വിളിച്ചോളൂ, പെണ്ണിന്റെ അമ്മാവൻ പറഞ്ഞതും അകത്തു നിന്ന് ചായമായി വരുന്ന ആൾ കണ്ട് സൂര്യ ശരിക്കും ഞെട്ടി. നിത്യ, അവൻ ചുണ്ടുകളാൽ മന്ത്രിച്ചു. പക്ഷേ അവൾ തന്നെയൊന്നും നോക്കുപോലും ചെയ്യാതെ സത്യക്കാണ് ചായ കൊടുത്തത്. വീട്ടിലെല്ലാവർക്കും ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ സംസാരിക്കാൻ അകത്തേക്ക് വിട്ടു. സത്യ അകത്തേക്ക് പോയി. സൂര്യക്ക് ചങ്കിൽ എന്തോ ആഴത്തിൽ കുത്തിയിറക്കുന്ന പോലെ തോന്നി. നീ എന്താ ഇരിക്കുന്നത്, പോയി പെണ്ണിനോട് സംസാരിക്കടാ. എന്ത്, എടാ പൊട്ടാതെ നിമ്മിയർത്തിയാണ്, നിന്റെ നിത്യ അകത്തുണ്ട്, അവര് നിങ്ങളെപ്പോലെ ഇരട്ടകളാ. കാശി പറഞ്ഞതും അവിടെ കൂട്ടിച്ചിരിയായി. എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നില്ലേ, ടെൻഷൻ അടിച്ച് ഞാനിപ്പോ ചത്തേനെ.
ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു,
ശേഖരൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സൂര്യ അച്ഛനോട് നന്ദി പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി അകത്തേക്ക് പോയി. അവൻ നിത്യയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജാനിയും ഗീതയും നിത്യയുടെ റൂമിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ആഹാ, ദേ വന്നു ഡോക്ടർ സാറ്, ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവുന്നില്ലേ. നിത്യയെ സൂര്യയുടെ മേലേക്ക് തള്ളി ജാനി ഗീതയുടെ കൈപ്പിടിച്ച് അവിടെ നോടി. നെഞ്ചിലേക്ക് വീണ് അവളെ അകന്നു മാറാൻ സമ്മതിക്കാതെ അവൻ ചുറ്റിപ്പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു. നിത്യ മെഴികളടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. എന്ത്, ഇന്നലെ എന്നോട് ഈ കാര്യം പറഞ്ഞില്ല. കാശിയും സത്യം സച്ചിയും പറയേണ്ടെന്ന് പറഞ്ഞു. എനിക്കാദ്യം അറിയില്ലായിരുന്നു, പിന്നെ വൈകിട്ടാ അവരെല്ലാം എന്നോട് പറഞ്ഞത്.
ഓഹോ, മച്ചന്മാരുടെ പണിയല്ലേ, വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാറ്റിനും. ടെൻഷൻ അടിച്ച് മനുഷ്യന് പരിവായി,
സൂര്യ പറയുന്ന കേട്ട് അവൾ ചിരിച്ചു. തിരിച്ചു പോരുമ്പോൾ മിഴികൾ കൊണ്ട് അവർ യാത്ര പറഞ്ഞു. കാറിലിരിക്കുമ്പോൾ മൂന്നെണ്ണത്തിനെയും സൂര്യ ടെൻഷൻ അടിപ്പിച്ചതിന് നുള്ളിക്കൊണ്ട് മധുരപ്രതികാരം തീർത്തു. അതിനുശേഷം സിദ്ധുവിന് പെൺകുട്ടിയെ വീട്ടുകാർ തിരയാൻ തുടങ്ങി. സിദ്ധു ഒപ്പം പഠിച്ച സുഹൃത്ത് വീണയുമായി പ്രണയത്തിലായിരുന്നു. വൈകാതെ അവരുടെ വിവാഹം പറഞ്ഞുറപ്പിച്ചു. എല്ലാവരുടെയും പരീക്ഷയും തിരക്കുമൊക്കെ കഴിഞ്ഞ് മതി വിവാഹമെന്ന് ശേഖരൻ പറഞ്ഞുകൊണ്ട് ആറുമാസം കഴിഞ്ഞാണ് വിവാഹ തീയതി വെച്ചത്. നിശ്ചയം തൽക്കാലം ഒഴിവാക്കിയിരുന്നു. ഇതിനിടയിൽ ബാബയും തോമസും ജയിൽ മോചിതരായി. കാശിയും ജാനിയും അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഒരു ദിവസം അവരുടെ കുടുംബത്തോടൊപ്പം താമസിച്ചാണ് തിരിച്ചു വന്നത്. ടൂർണമെന്റുകൾക്ക് പോവേണ്ടതുകൊണ്ട് കാശി രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ ലാൽകുമാറിന്റെ കോച്ചിങ് സ്ഥാപനത്തിലേക്ക് പോകും. അതിനു മുമ്പ് ഫിറ്റ്നസ് സെന്ററിലേക്കാണ് അവൻ പോവുക. കൂടെ ജാനിയും ഉണ്ടാവും. ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശപ്രകാരം കാശി ചെസ്റ്റ് പ്രസ് മെഷീനിൽ ഇരിക്കാൻ പോയി. കാശിയുടെ അടുത്ത് നിന്ന് കയ്യിലുള്ള ഡയറി മിൽക്ക് രാവിലെ തന്നെ അകത്താക്കുകയായിരുന്നു ജാനി. വിയർത്തു കുളിച്ചുകൊണ്ട് കാശി മെഷീനിൽ നിന്ന് എഴുന്നേറ്റതും ജാനി കയ്യിലുള്ള ടവൽ കൊണ്ട് അവന്റെ മുഖവും കൈയുമെല്ലാം തുടച്ചു കൊടുക്കാൻ തുടങ്ങി.
എന്താ നിന്റെ ഉദ്ദേശം?
ഈ ചോക്ലേറ്റ് കഴിക്കുന്നോണ്ടാണ്, ഇതുകൂടെ ഇനി കഴിക്കൂല ഏട്ടാ.
അതല്ല ചോദിച്ചത്, എന്റെ കൂടെ എന്റെ കാര്യം നോക്കി നടന്ന് നീ ഓരോന്ന് ചെയ്തിരുമ്പോ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നിനക്ക് നിന്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ടോ? അതുകൊണ്ട് എന്നെയും നോക്കിക്കാതെ വായോ. മടിയൊക്കെ മാറ്റി മോള് ഓരോ മെഷീനിൽ കയറി ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്ക്. ഈ മടി പിടിച്ചിരിക്കുന്ന നിന്നെ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. പെൺകുട്ടികളായ പഴയ ഭാഗ്യം പോലെ ഉശിരുള്ളവളാവണം, എനിക്ക് അവളെയാ വേണ്ടത്.
അയ്യോ എനിക്കൊന്ന് വയ്യ, എന്റെ കൈ വേദനിക്കും കാല് വേദനിക്കും, അയ്യോ വേണ്ട.
ജാനി ഓളാൻ നോക്കിയതും കാശി അവളെ ചുറ്റിപ്പിടിച്ചു. ഫിറ്റ്നസ്സിലുള്ളവരെല്ലാം കൊച്ചുകുട്ടികളെപ്പോലെ അവനോട് കെഞ്ചെന്ന് അവളെ ചിരിയോടെ നോക്കി നിന്നു. അവളോട് രണ്ട് പുഷപ്പ് എടുക്കാൻ ഇൻസ്ട്രക്ടർ ആദ്യം പറഞ്ഞു. ജാനി കാശിയോട് കൊഞ്ഞനം കുത്തി രണ്ട് പുഷപ്പ് എടുത്ത് മടിയോട് അവനെ നോക്കി. കാശി അവൾക്ക് മുമ്പിൽ മുട്ടുത്തിയിരുന്നു.
ജാനിക, നിന്റെ ഉള്ളിലെ മടി ആദ്യം ഒന്ന് മാറ്റിയെടുക്ക്. എവിടെ പഴയ ക്യാപ്റ്റൻ ഭാഗീരഥി?
അവൾക്ക് നല്ല ഉഷാറുണ്ടായിരുന്നു. ജാനി, നീയൊരു പെൺകുട്ടിയാണ്. ഉള്ളിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഒരു വാശി ഉണ്ടായാൽ ഒന്നിനും നിന്നെ തടുക്കാൻ കഴിയില്ല. സോ ഇത്തരം മടിയൊക്കെ മാറ്റിവെക്ക്. എനിക്ക് വേണ്ടത് ഉഷാറായ പഴയ പെണ്ണിനെയാണ്. അതിന് നിനക്ക് കഴിയും. എന്റെ പിന്നിലെ വിജയമാവാനല്ല, നിന്റെ വിജയങ്ങൾ നീ സ്വയം കെട്ടിപ്പടിക്കാൻ ശ്രമിക്കണം. തന്നെ ചേർത്ത് പിടിച്ചവൻ പറയുമ്പോൾ അവളുടെ മനസ്സിലും ഒരു വാശി ഉണർന്നു. പിറ്റേ ദിവസം തൊട്ട് കാശിയുടെ കൂടെ അവളും ഫിറ്റ്നസിൽ പോകും. അവൻ കോച്ചിങ്ങിന് പോകുമ്പോൾ അവളെയും കൂടെ കളിക്കാൻ കൊണ്ടുപോകും. ലാസ്റ്റ് എക്സാമിന്റെ തലേദിവസം ജാനി രാത്രി പഠിച്ചുകൊണ്ട് റൂമിൽ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കാശി ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിനിടയിൽ പുഷപ്പ് ചെയ്യുന്ന അവൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് അവൾക്ക് മനസ്സിലൊരു കുസൃതി തോന്നി. തലേദിവസം കരീനയുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ പുഷപ്പ് എടുക്കുന്ന ഭർത്താവിന്റെ അടിയിൽ പോയി കിടന്ന് നെറ്റിയിൽ ഉമ്മ വാങ്ങുന്ന ഭാര്യയുടെ സ്റ്റാറ്റസ് കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു. അവൾ കാശിയെ നോക്കി. അതാലോചിച്ച് അവന്റെ കൈകൾക്കുള്ളിലൂടെ നുഴഞ്ഞു കയറി. എന്താ? അവൻ കാര്യം മനസ്സിലാവാതെ അവളോട് ചോദിച്ചു. കാശിയേട്ടാ, എനിക്കില്ലേ, ദേ ഇവിടെ ഇല്ലേ മുത്തുകൾ, ഇവിടെ ഇവിടെ. അവൾ നെറ്റിയിലും കവിളിലും ചൂണ്ടുവിരലാത്തോട്ട് പറയുന്ന കണ്ട് കാശി ചിരിയടക്കി ഗൗരവത്തിൽ നിന്നു. താ കാശിയേട്ടാ. അവൾ കെഞ്ചി. ഒന്ന് പോടി. അവനവൾ തള്ളി മാറ്റിക്കൊണ്ട് ചിരിയടക്കി വീണ്ടും പുഷപ്പ് ചെയ്യാൻ തുടങ്ങി. ഹാ, എനിക്ക് ഉമ്മതാടെ കാലമാടാ. അവൾ അവന്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് കൈകൊണ്ട് ചെണ്ടമേളം നടത്താൻ തുടങ്ങി. കാശി ഒരു കൂസലുമില്ലാതെ വീണ്ടും പുഷപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാനാ മണ്ടി, ആ സ്റ്റാറ്റസ് കണ്ട് ഉമ്മ ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആൺറൊമാൻറ്റിക് മൂരാച്ചി. അവൾ പുറത്തുനിന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചതും കാശി അവളുടെ കൈ പിടിച്ചു പൊളിച്ച് മേലേക്ക് വീഴാമെന്ന് അവളെ തറയിൽ കിടത്തി. പിന്നെ അവൻ പുഷപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ചുണ്ടിലും കവിളിലും നെറ്റിയിലും അവന്റെ ചുംബനം പതിയുമ്പോൾ ജാനി പതിയെ മിഴികളടച്ചു. രണ്ടാഴ്ചയ്ക്ക് ശേഷം കാശി ടൂർണമെന്റിന് പോകാൻ വേണ്ടി രാജസ്ഥാനിൽ പോവുകയാണ്. മാളൂട്ടിക്ക് നല്ല പനി വന്നുകൊണ്ട് ജാനിക്ക് അവളെ വിട്ടുവരാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ കാശി അവളോട് വരേണ്ടെന്ന് പറഞ്ഞു. അവന് കൊണ്ടുപോകാനുള്ള ബാഗ് റെഡിയാക്കുമ്പോൾ ജാനി കരച്ചിൽ പിടിച്ചെടുത്താൻ പാടുവിട്ടു. കാശി ക്യാപ്പ് തെളിച്ചുകൊണ്ട് റൂമിലേക്ക് വരുമ്പോൾ ജാനി ബാഗുമായി അവൻ നേരെ തിരിഞ്ഞു. മിഴികൾ ചിമ്മിക്കാണിച്ച് അവൻ അരികിലേക്ക് വരുമ്പോൾ ജാനി തിരിഞ്ഞെന്ന് ചുണ്ടുകടിച്ച് കരച്ചിൽ പിടിച്ചു നിർത്തി. ആ മിഴികൾ നിറയുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ കാശി അവളെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. ഞാൻ എവിടെ പോയാലും നീയല്ല എന്റെ കൂടെ. അവിടെ കളിക്കുമ്പോഴും നിന്നെ ഒന്ന് ഓർത്താ മതി എനിക്ക് വിജയിക്കാൻ. അവളെ തിരിച്ചിരുത്തി കവിളുകൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോൾ ജാനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവനൊപ്പം ബാഗും തൂക്കി അവൾ താഴേക്ക് വന്നു. രാജസ്ഥാനിലേക്കാണ് കാശിക്ക് പോവേണ്ടത്. മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി കാറിലേക്ക് കയറുമ്പോൾ അവന്റെ മിഴികൾ ജാനിയെ തേടി. ലക്ഷ്മിയുടെ പുറകിൽ നിൽക്കുന്ന അവളെ അവൻ അരികിലേക്ക് വിളിച്ചു. അടുത്തേക്ക് വന്ന അവളുടെ നെറ്റിൽ മുത്തം നൽകി കാശി കാറിലേക്ക് കയറി. ജാനിയുടെ കൈ അവൻ അപ്പോഴും വിട്ടിരുന്നില്ല. ആദ്യ ഡോറടക്കാൻ നേരം ആ കൈകൾ വേർപ്പെട്ടു. കാശിയുടെ കാറകുന്നതും അതുവരെ പിടിച്ചുവെച്ച കരച്ചിൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കൂടി അവൾക്കൊപ്പം ലക്ഷ്മിയും പോയപ്പോൾ അവന്റെ ഷർട്ടും പിടിച്ച് കരയുന്ന അവളെയാണ് അവർ കണ്ടത്. ലക്ഷ്മി ഒന്നും മിണ്ടാതെ തിരിച്ചു പോന്നു. ഇടിയും മിന്നലും പിളർപ്പുകൾ സൃഷ്ടിക്കുന്ന വാനിലേക്ക് നോക്കി അവൾ മരവിപ്പോടെ നിന്നു. അവനില്ലാത്ത റൂമിൽ നിൽക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ശക്തമായി ഇടിവെട്ടിയതും ജാനി ഭയന്നു.
കാശിയേട്ടാ!
അവൾ ഉറക്കലറി നിലത്തേക്ക് പേടിയോടെ ഇരുന്നു. അവൾ കരയുന്ന കണ്ട് ചിന്നു വേദനയോടെ ചിറകടിച്ചുകൊണ്ടിരുന്നു. മാളൂട്ടി ജാനിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ചേച്ചി, കാശിയേട്ടൻ. അവൾ പറഞ്ഞതും ജാനി വേഗം ഫോൺ വാങ്ങി.
ഓളെ!
അവന്റെ ആ ഒരു വിളി കേട്ട് ജാനി നിശബ്ദമായി വാപ്പുത്തി കരഞ്ഞു.
ജാനിക്കുട്ടി, എന്നാ മിണ്ടാത്തെ? ഹലോ ഹലോ, റേഞ്ചില്ലേ?
ഉണ്ടേട്ടാ. അപ്പോഴേക്കും ഫോൺ കട്ടായി. മാളൂട്ടി അപ്പോൾ റൂമിലായിരുന്നു. ജാനിയച്ചി, ഇങ്ങോട്ട് വന്നേ. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ലാപ്ടോപ്പിൽ വീഡിയോ കോളിൽ കാശിയെ കണ്ടതും ജാനി മിഴികൾ അമർത്തി തുടച്ച് ബാൽക്കണിയിൽ ചിറകടിച്ച് കരയുന്ന ചിന്നുവിനെയും കൊണ്ട് അവൾ റൂമിലേക്ക് ചെന്നു.
ജാനിക്കുട്ടി!
കാശി ലാപ്ടോപ്പിലൂടെ അവൾ നീട്ടി വിളിച്ചു. എന്തോ? ജാനി മുഖത്ത് പുഞ്ചിരി വരുത്തിയിരുന്നു.
കരഞ്ഞോ എന്റെ ജാനി?
ഏയ് ഇല്ല, വിജയിച്ച് മടങ്ങി വായോ ഏട്ടാ. അവൾ ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. ചിന്നു പറയുന്നത് അവന് വ്യക്തമായിരുന്നില്ല. അവൻ ചെവി കൂർപ്പി ചോദിക്കുമ്പോൾ ചിന്നു ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ കൊത്തിക്കൊണ്ടിരുന്നു. എടി പെണ്ണ, മിണ്ടാതിരിക്കടി, എന്റെ ഏട്ടന്റെ സമാധാനം കളയുന്നോ? അവൾ മെല്ലെ ദേഷ്യപ്പെട്ടപ്പോൾ ചിന്നു മിണ്ടാതിരുന്നു. മിമ്മി മടിയിൽ കയറിയിരുന്നപ്പോൾ ജിമ്മി ജാനിയുടെ തോളിൽ ചാരിയിരുന്നു. കാശിയെ കണ്ട് കുരച്ചു. ചിന്നു അവളുടെ മറുതോളിലിരുന്നു.
ആഹാ, ഇനിയൊരു ഗജന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ.
കാശി താടിക്കും കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു. അച്ഛനെയും അമ്മയും വിളിച്ചോ?
വിളിച്ചുലോ.
എന്താ ഇങ്ങനെ നോക്കുന്നു?
നിന്നെ കണ്ടിട്ട്
എനിക്ക് മതിയാവുന്നില്ല പെണ്ണെ. അവന്റെ വാക്കുകൾ അവളുടെ നീർന്ന മനസ്സിനെ കുളിരണിയിച്ചു. കാശിയേട്ട, നന്നായി കളിക്കണം കേട്ടോ, അവൾ മുഖമുയർത്തിക്കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു.
കളിക്കും ജാനി, നീയുണ്ടല്ലോ കൂടെ,
അവൻ നെഞ്ചിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അല്പനേരത്തെ സംസാരത്തിന് ശേഷം അവൻ ടാറ്റ കാണിച്ചു പോയപ്പോൾ ജാനിയുടെ മെഴിനീർത്തുള്ളികൾ കവളിലേക്ക് ഒലിച്ചിറങ്ങി. ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അവൾ അനുഭവിച്ചു. ലക്ഷ്മിയും വീട്ടിലുള്ളവരും അവളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടും ജാനി ചിരിക്കുകയോ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്തില്ല. അവന്റെ ബാസ്കറ്റ് ബോൾ നെഞ്ചോട് ചേർത്ത് അവൾ മയക്കത്തിലേക്ക് പോയി. രണ്ടു ദിവസം കഴിഞ്ഞ് കാശി വിജയിച്ച വാർത്ത ഫോണിലൂടെ വന്നതും അതുവരെ അടങ്ങിയിരുന്ന ജാനി തുള്ളിച്ചാടുന്ന കണ്ട് എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു. പിറ്റേ ദിവസം രാത്രി 9 മണിക്ക് എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു തൊട്ട് ജാനി പൂമുഖപ്പടിയിൽ ഉറങ്ങാതെ അവനെ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്.
മോളെ, നീ ഒന്ന് വന്ന് കിടക്ക്, നേരം 12 മണിയായി,
ലക്ഷ്മി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സൂര്യയും ഉണ്ടായിരുന്നു അവരോടൊപ്പം, പിന്നെ ജിമ്മിയും.
ഏട്ടൻ വരട്ടെ അമ്മ,
അവൾ റോഡിലേക്ക് മിഴിനട്ടിരുന്നു. നേരം കടന്നുപോയി. പുലർച്ചെ 2:30-ക്കാണ് മഹിയുടെ കാർ ഗേറ്റ് കടന്നു വന്നത്. ജാനി തൂണിൽ ചാരിയിരുന്ന് ഉറങ്ങിയിരുന്നു. കാശി വേഗം കാറിൽ നിന്നിറങ്ങി. ഒപ്പം ശേഖരനും മഹിയും കാറിൽ നിന്നിറങ്ങി. ലക്ഷ്മി അവനെ കണ്ടതും വേഗം ചെന്ന് കെട്ടിപ്പിടിച്ചു.
അമ്മേ, സുഖല്ലേ? ജാനിയോട്,
ദേ ഇരുന്ന് ഉറങ്ങുന്നു. ഇത്ര നേരം നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു, ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്.
ദൈവമേ, മഞ്ഞുണ്ടല്ലോ അമ്മേ, ഇനി ഇത് മതി പനി പിടിക്കാൻ.
കാശി അവൾ ഉണർത്താതെ പൊക്കിയെടുത്ത് അകത്തേക്ക് നടന്നു.
വിജയിച്ച വാർത്ത പറയാൻ ഓടി വന്നതാ, നീ ഉറങ്ങിയല്ലോ ചെല്ലക്കുട്ടി,
അവളുടെ നിറകിൽ മുത്തിക്കൊണ്ട് കാശി പറഞ്ഞു. പിറ്റേ ദിവസം മിഴികൾ തുറന്ന് ജാനി ചാടി എഴുന്നേറ്റു. അവൾ നേരെ ബാൽക്കണിയിലേക്ക് ഓടി. മഹിയുടെ കാർ മുറ്റത്തുണ്ടെന്ന് കണ്ടതും അവൾ താഴെ പോയി അവൻ വന്നോന്ന് തിരക്കി. അവർ ഇല്ലെന്ന് കള്ളം പറഞ്ഞു. പോയ പോലെ ഉഷാറില്ലാതെ അവൾ റൂമിലേക്ക് വന്നു. പിന്നെ കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങിയ ജാനി തല തൂർത്തിയാണ് പുറത്തേക്ക് വന്നിരുന്നത്. കാശി ബാൽക്കണിയിൽ നിന്ന് വന്നതും ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ചുവന്ന ബ്ലൗസും ദാവണിയുടെ പാവാടയും മാത്രമേ അവൾ ധരിച്ചിരുന്നുള്ളൂ. അവളുടെ വെളുത്ത ആലില വയറിൽ നീർത്തുള്ളികൾ താഴേക്ക് കിനിഞ്ഞിറങ്ങിയിരുന്നു. ജാനി അവനെ കണ്ടിരുന്നില്ല. അവൾ മുടി മുമ്പിലേക്ക് തുവർത്തിക്കൊണ്ടിരുന്നു. കാശി വേഗം മിഴികൾ ചിമ്മി ബാൽക്കണിയിലേക്ക് പോയി. അങ്ങോട്ട് വന്ന നേരത്തെ അവൻ സ്വയം ശപിച്ചു. എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് അവൻ ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരുന്നു. ജാനി ദാവണി ഉടുത്തിന് ശേഷം ഡോറടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കാശി ഊഞ്ഞാലിൽ നിന്നിറങ്ങി. ബാൽക്കണിയുടെ ഡോർ തുറന്ന് റൂമിലേക്ക് കയറി അവനും പുറത്തേക്ക് ഇറങ്ങി. ജാനി ഗോവിനെ ഇറങ്ങുന്ന നോക്കി അവനൊരു നിമിഷം നിന്നു. ജാനി അടുക്കളയിലേക്ക് ചെന്ന് ലക്ഷ്മിയോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഗീത അവളോട് കാശി തൊഴുത്തിലുണ്ടെന്ന് പറഞ്ഞത്. കേൾക്കേണ്ട താമസം അവൾ അങ്ങോട്ട് ഓടി. ജാനി വീട്ടിൽ നിന്ന് കുറച്ചകലെയുള്ള തൊഴുത്തിലേക്ക് ഓടിക്കയറി.
കാശിയേട്ടാ,
ജാനി വിളിച്ചതും പശുവിന്റെ അകലിൽ നിന്ന് പാത്രത്തിലേക്ക് പാൽ ചുരുത്തുന്ന കാശിയാണ് കണ്ടത്. തലയിൽ തോർത്ത് കെട്ടിയാണ് അവൻ ഇരിക്കുന്നത്. ജാനി ഓടി വന്നിരിക്കുന്ന അവനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു.
എപ്പോ വന്നു കാശിയേട്ടാ?
ഇരിക്കുന്ന അവനെ ഓടിപ്പോയി ചുറ്റിപ്പിടിച്ചുകൊണ്ട് ജാനി ചോദിച്ചു. കാശി അവളോട് വാതുറക്കാൻ പറഞ്ഞു. ജാനി വാതുറന്നതും കാശി അകിട് അവളുടെ മുഖത്തിന് നേരെ അമർത്തി. പാൽ അവളുടെ വായിലേക്ക് വീണുകൊണ്ടിരുന്നു. ജാനി മെഴുകൾ ചിമ്മി പശുവിൻ പാൽ കുടിച്ചു. കാശി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു.
മിസ്സിയോ പാമ്പ് ജാനിക.
അത് കേട്ട് ജാനി മുഖം വീർപ്പിച്ചു. കാശി അവളെ പൊക്കിയെടുത്ത് മടിയിൽ വെച്ചു. അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ജ്യുവൽ ബോക്സ് എടുത്തു. അതിൽ നിന്ന് 2 മോതിരെടുത്തു.
ഇഷ്ടായോ മോതിരം?
അതിന് മറുപടിയായി ജാനി അവന്റെ കവിളിൽ ചുംബിച്ചു. അവളുടെ വിരലിൽ മോതിരമണിയുമ്പോൾ അവൻ കാതിൽ പ്രണയം ചൊല്ലി ആ കയ്യിൽ മുത്തം വെച്ചു. അവന്റെ വിരലിൽ മോതിരമണിയുമ്പോൾ അവളും അവന്റെ വിരലിൽ ചുണ്ടുകൾ കൊണ്ട് മുത്തം നൽകി.
ദൈവമേ, തൊഴുത്തിലിരുന്ന് മോതിരം കൈമാറിയ ലോകത്തിലെ ആദ്യത്തെ ഭാര്യയും ഭർത്താവും നമ്മളായിരിക്കും,
ജാനി അവന്റെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
അതിനെന്താ തൊഴുത്തി ഇത്ര മോശമാണ്, ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് മുമ്പിൽ നിന്ന് മോതിരം കൈമാറുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് പാൽ മണക്കുന്ന തൊഴുത്തിൽ ഗോമാതാവിന്റെ മുമ്പിൽ നിന്ന് പ്രണയം കൈമാറുന്നത്. എന്താ നിനക്ക് പിടിച്ചില്ലേ?
എന്റെ ചെക്കൻ എവിടെയാണോ ഇഷ്ടം അവിടെയാണ് എനിക്കിഷ്ടം. തൊഴുത്തെങ്കിൽ തൊഴുത്ത്, ചേറെങ്കിൽ ചേറ്, ഓല വീട്ടിലെങ്കിൽ ഓല വീട്ടിൽ, എവിടെയായാലും ഞാൻ ഓക്കെ. എനിക്ക് ഈ ചെക്കൻ കൂറുണ്ടായാൽ മതി.
അവന്റെ നെറ്റിയിലെ ഭസ്മത്തിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാശി അവളെ എടുത്തുയർത്തി. ജാനി കുതിരിക്കൊണ്ട് താഴെ ഇറങ്ങി. അവനെ തള്ളിമാറ്റി ഓടാൻ നോക്കിയതും കാശി അവളുടെ കൈവലിച്ച് വൈക്കോലിലേക്ക് ഇട്ടു.
കാശി, കാശിയേട്ടാ, വേണ്ട വേണ്ട കാശിയേട്ടാ.
അവൻ തലയിൽ തോർത്ത് കെട്ടി മീശ പിരിച്ചുകൊണ്ട് അരികിലേക്ക് വരുമ്പോൾ ജാനി പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ ദേഹത്തോട് ചേർന്നതും ജാനി മിഴികൾ അടച്ചു. കാശി ചിരിയടക്കിക്കൊണ്ട് അവളുടെ മണ്ടക്ക് മെല്ലെ കുട്ടിക്കൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. ജാനി മിഴികൾ തുറന്ന് ചമ്മയമുഖത്തോടെ അവൻ നോക്കി. കാശി വീണ്ടും അരികിലേക്ക് വരുമ്പോൾ ജാനി അവനെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടി. തൊഴുത്തിന് പുറത്തേക്ക് ഓടിപ്പോയ അവൾ പശുക്കുട്ടിയുടെ പിന്നാലെ ഓടിക്കളിക്കുന്ന കാശി നോക്കി നിന്നു. ഗജൻ അവൾക്കരികിൽ നിന്ന് ചിഹ്നം വിളിച്ചിരുന്നു. തന്നെ കണ്ടതിന്റെ പൊലിവാണ് അവൾക്കെന്ന് കാശിക്ക് അറിയാമായിരുന്നു. തന്നെ നോക്കി ചൂടകൾ വെച്ച് അവൾ ഡാൻസ് ചെയ്യുന്നുമുണ്ട്.
കാശിയേട്ടാ,
തന്നെ ഓടി വന്നവൾ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾക്ക് അവൻ ഒരിക്കലും ഒരു ഭർത്താവ് മാത്രമായിരുന്നില്ല, ഒരച്ഛന്റെ സ്നേഹവും അവനിൽ നിന്ന് എപ്പോഴത്തെയും പോലെ ഉണർന്നു. തന്നെ പുണർന്ന അവളെ അവൻ വാത്സല്യത്തോടെ മാറോടണച്ചു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.